إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأحسن الحديث حديث محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار بهماني رايا സഹോദരങ്ങളെ സഹോദരിമാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു റമളാൻ കൂടി ജീവിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് ചെയ്തിരിക്കുകയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, കഴിഞ്ഞ റമളാനിൽ നമ്മോടൊപ്പം അല്ലെങ്കിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ നമ്മുടെ കൂടെ നോമ്പനുഷ്ഠിച്ചവരിൽ പലരും ഇന്ന് മരിച്ചുപോയിരിക്കുകയാണ്. റമദാനിൻ്റെ ഏതാനും മണിക്കൂർ മുമ്പ് വരെ മരണപ്പെട്ട എത്രയോ മുസ്ലിമീങ്ങൾ ഉണ്ടായിരിക്കണം. അവരാരും തന്നെ കഴിഞ്ഞ റമദാനിൽ, അതവരുടെ അവസാനത്തെ റമദാനാണെന്ന് ധരിച്ചുകൊണ്ട് മരണപ്പെട്ടു പോയ ആളുകളല്ല. അവരൊരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവുകയില്ല. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ റമദാനിൽ നമുക്ക് പ്രവേശിക്കാൻ സാധിച്ചു എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ചെയ്ത വലിയ ഔദാര്യമാണ്. അതിന് നമുക്ക് വ്യക്തമായ നന്ദി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കാണിക്കേണ്ടതുണ്ട്. അതുപോലെ ഈ റമളാൻ ഒരു പക്ഷേ നമ്മുടെയും ജീവിതത്തിലെ അവസാനത്തെ റമളാൻ ആയിക്കൂടാ എന്നാർക്കാണ് ഉറപ്പ് പറയാൻ സാധിക്കുക? അതുകൊണ്ട് സഹോദരങ്ങളെ, വളരെ ഗൗരവത്തിൽ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് തഖ്വയോടുകൂടി ഏറ്റവും നല്ല രൂപത്തിൽ സൽക്കർമ്മങ്ങളുമായി നാം ഈ റമളാനിൽ പരിശ്രമിക്കേണ്ടതുണ്ട്. പൂർണ്ണ ആഫിയത്തോടുകൂടി പരിശ്രമിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കേവർക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, റമളാനിൻ്റെ ദിനരാത്രങ്ങൾ അശ്രദ്ധയിലായി പോകാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന ധാരാളം അമലുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാനിൻ്റെ ദിനരാത്രങ്ങളിൽ നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്നു. അത് നമ്മൾ പരമാവധി മുതലെടുക്കേണ്ടതുണ്ട്. അതിന് സാധിച്ചിട്ടില്ല എങ്കിൽ നമുക്ക് വലിയ നഷ്ടമാണ് എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ പ്രാർത്ഥിച്ച ഭാഗ്യം കെട്ടവരിൽ നാം ഉൾപ്പെട്ടു പോകും. നഊദു ബില്ലാഹി മിൻ ഹാദിഹി ദലാല. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലിതാ അവിടുത്തെ മിമ്പറിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുകയാണ്. ഒന്നാമത്തെ മിമ്പറിന്റെ പടിയിൽ ചവിട്ടുമ്പോൾ അവിടുന്ന് ആമീൻ എന്ന് പറയുന്നുണ്ട്. പിന്നീടത് അവിടുന്ന് രണ്ടാമത്തെ പടിയിലേക്ക് ചവിട്ടുമ്പോഴും ആമീൻ എന്ന് പറയുന്നുണ്ട്. മൂന്നാമത്തെ പടിയിൽ ചവിട്ടിയതിന് ശേഷവും ആമീൻ എന്ന് ആവർത്തിക്കുകയാണ്. പിന്നീട് അവിടുത്തെ മജ്ലിസിലേക്ക്, അവിടുത്തെ മിമ്പറിന്റെ ഇരിപ്പിടത്തിലേക്ക് അവിടുന്ന് ഇരിക്കുകയും ചെയ്തു. സഹാബത്ത് ചോദിച്ചു, യാ റസൂലല്ലാഹ് ഇന്നക സഇത്തൽ മിമ്പറ ഫഖുൽത ആമീൻ ആമീൻ ആമീൻ. അല്ലാഹുവിന്റെ റസൂലെ, താങ്കൾ ഈ മിമ്പറിൻ മുകളിൽ കയറുമ്പോൾ മൂന്ന് തവണ ഇങ്ങനെ ആമീൻ 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 എന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ, എന്താണ് അതിന്റെ പൊരുൾ? സഹാബത്തിന് മനസ്സിലായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു കൊടുത്തു, അജാനി ജിബ്രീൽ, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ല, എന്റെ അടുക്കൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നു. ഫഖാല യാ മുഹമ്മദ്, ഓ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, മൻ അദ്രക അഹദ വാലിദൈഹി ഫമാത ഫദഖല അന്നാർ ഫഅബഅദഹു അല്ലാഹ് ഖുൽ ആമീൻ ഫഖൽതു ആമീൻ. മൂന്ന് തവണ ആമീൻ പറഞ്ഞതില്ല. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ പറഞ്ഞതുകൊണ്ടാണ്. എന്താണ് അവിടുന്ന് പറഞ്ഞത്? ആർക്കെങ്കിലും തന്റെ മാതാപിതാക്കളിൽ ഒരാളെയെങ്കിലും തന്റെ ജീവിതത്തിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്യാൻ, അവർക്ക് വേണ്ട രൂപത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാനാകുന്ന പാകത്തിൽ ഒരാൾക്കുണ്ടായിട്ടും അവനത് ഉപയോഗപ്പെടുത്താതെയാണ് അവൻ മരണപ്പെടുകയും തന്മൂലം നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ട് എങ്കിൽ അള്ളാഹു തആല അവൻ അകറ്റിക്കളയട്ടെ. കാരണം എല്ലാ നന്മകളും സ്വർഗത്തിലേക്ക് പോകാനുള്ള വഴികളും അവന്റെ മുന്നിൽ തുറന്നതാണ്. അവന്റെ മാതാപിതാക്കളെ അവന്റെ ജീവിതത്തിൽ അവനെ സേവിക്കാൻ സാധിക്കുക എന്നുള്ളത് അവനത് ഉപയോഗപ്പെടുത്തിയില്ല. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എതിരെ പ്രാർത്ഥിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആമീൻ പറയാൻ പറയുന്നു, അവിടുന്ന് ആമീൻ പറയുകയും ചെയ്യുന്നു. രണ്ടാമത്തെ കാര്യം സഹോദരങ്ങളെ, റമദാനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, യാ മുഹമ്മദ് മൻ അദ്രക ശഹ്റ റമദാൻ ഫമാത ഫലം യുഗ്ഫർ ലഹു ഫഉദ്ഖില അന്നാറ ഫഅബഅദഹു അല്ലാഹ് ഖുൽ ആമീൻ ഫഖൽതു ആമീൻ. ഓ മുഹമ്മദ്, ആർക്കെങ്കിലും റമദാൻ മാസത്തിൽ ജീവിക്കാനുള്ള അവസരം കിട്ടി, അങ്ങനെ റമദാൻ മാസത്തിൽ ജീവിക്കാൻ അവസരം കിട്ടി, ശേഷം അവൻ മരണപ്പെടുകയും ചെയ്തു, എന്നിട്ട് അവൻ അങ്ങനെ നരകത്തിൽ പ്രവേശിക്കുകയാണ് എങ്കിൽ അവനെയും അല്ലാഹു സുബ്ഹാനഹു വതആൽ അകറ്റിക്കളയട്ടെ. അവന് യാതൊരു നന്മയുമില്ല. താങ്കൾ ആമീൻ എന്ന് പറയുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാൻ ആമീൻ എന്ന് പറഞ്ഞു. മൂന്നാമത്തെ കാര്യമായി അവിടുന്ന് പറഞ്ഞത്, വമൻ ദുക്കിറത് ഇൻദഹു ഫലം യുസല്ലി അലൈക, ആരുടെയെങ്കിലും അടുക്കൽ താങ്കളെ കുറിച്ച് പരാമർശിക്കപ്പെടുകയും എന്നിട്ട് താങ്കളുടെ പേര് കേട്ടിട്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നുള്ള സലാത്ത് ചൊല്ലാതിരിക്കുകയും ചെയ്താൽ, ഫമാത ഫഉദ്ഖിലന്ന, എന്നിട്ട് അവൻ മരണപ്പെട്ട് നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ, ഫഅബഅദഹു അല്ലാഹ്, അവനെയും അല്ലാഹു തആല അകറ്റിക്കളയട്ടെ. ഖുൽ ആമീൻ ഖുൽതു ആമീൻ, താങ്കൾ ആമീൻ പറയുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ പറഞ്ഞു എന്നാണ് പറയുന്നത്. സഹോദരങ്ങളെ, നാം എത്ര ചിന്തിക്കേണ്ട ഹദീസാണിത്! ആരാണ് ഈ ഹദീസിൽ ദുആ ചെയ്യുന്നത്? ആരാണ് അതിന് ആമീൻ പറയുന്നത്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ആമീൻ പറഞ്ഞത്. ദുആ ചെയ്തതാകട്ടെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, അഫ്ളുൽ ഖൽഖി ഫിസ്സമാ, ആകാശത്തിൽ ഏറ്റവും വലിയ പടപ്പ്, ഏറ്റവും ഉത്കൃഷ്ടനായ പടപ്പ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം, ലോകങ്ങളിൽ ഏറ്റവും ഉത്കൃഷ്ടനായ അള്ളാഹുവിന്റെ അടിമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇവർ രണ്ടുപേരും കൂടി ദുആ ചെയ്ത് ആമീൻ പറയുകയാണ്. സഹോദരങ്ങളെ, എത്ര വലിയ നഷ്ടമാണ് ആ ആളുകൾക്കുണ്ടാകുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എതിരെ ദുആ ചെയ്ത ആളുകളിൽ നമ്മൾ ഉൾപ്പെട്ടു പോകാൻ പാടില്ല. എന്താണ് അവർക്ക് സംഭവിച്ചിട്ടുള്ളത്? തിന്മകൾ പുറത്തു കിട്ടാനുള്ള ധാരാളം അവസരങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ പറയുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നന്മകൾ കൊഴുതെടുക്കാൻ, സ്വർഗം നേടാനുള്ള അവസരവും അല്ലാഹു സുബ്ഹാനഹു വതആല ഈ മൂന്ന് കാര്യങ്ങളിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ വിഷയം ഇപ്പോൾ റമദാനാണ് സഹോദരങ്ങളെ. എന്തുകൊണ്ടാണ് ഒരുവന് റമദാൻ ലഭിച്ചിട്ടും റമദാൻ തന്നിലൂടെ കടന്നുപോയിട്ടും അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടാതായി പോയത്, അവൻ തന്മൂലം നരകത്തിലേക്ക് പ്രവേശിക്കേണ്ടി വന്നത്? നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. ഈ എതിരെ പ്രാർത്ഥിച്ച ആളുകളിൽ നാം എങ്ങാനും ഉൾപ്പെട്ടു പോയാലോ എന്ന പേടി, റമദാനിലൂടെ കടന്നുപോകുന്ന അതിന്റെ ദിനരാത്രങ്ങളിലൂടെ സമയം ചെലവഴിക്കുന്ന നമ്മൾ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട് എന്ന കാര്യം നമ്മൾ ഗൗരവത്തിൽ ചിന്തിക്കുക. എന്താണ് അവരുടെ പാപങ്ങൾ പൊറുക്കപ്പെടാതായി പോയത്? പണ്ഡിതന്മാർ പറയുന്നത്, പാപം പുറത്തു തരാനുള്ള മാർഗങ്ങൾ ഒന്നും അവർ സ്വീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ്. വലുതും ചെറുതുമായ മുഴുവൻ പാപങ്ങൾ, അത് പൊറുക്കപ്പെടാനുള്ള മാർഗങ്ങൾ റമദാനിലുണ്ട്. എങ്ങനെയാണ് സഹോദരങ്ങളെ, വൻ പാപങ്ങൾ അല്ലാഹു തആല നമുക്ക് പുറത്തു തരിക? ആത്മാർത്ഥമായ തൗബ അതിനു വേണ്ടി ചെയ്യണമെന്നുള്ളതാണ്. ആത്മാർത്ഥമായ തൗബ അവനുണ്ടാകേണ്ടതുണ്ട്. ചെയ്തതിൽ ഖേദത്തോടുകൂടി, ഇനിയൊരിക്കലും ഞാനത് ചെയ്യുകയില്ല റബ്ബേ എന്ന ദൃഢനിശ്ചയത്തോടുകൂടി അവൻ പാപങ്ങളിൽ നിന്നും തൗബ ചെയ്താൽ അല്ലാഹു തആല അത് സ്വീകരിക്കുന്നതാണ്. എന്നാൽ റമദാനിലേക്ക് പ്രവേശിക്കുമ്പോൾ പോലും, ആ റമദാനിലൂടെ സഞ്ചരിക്കുമ്പോൾ പോലും ചെയ്തിരുന്ന പാപങ്ങൾ അതൊരു പക്ഷേ താൽക്കാലികമായി നിർത്തിവെക്കാമെന്നല്ലാതെ ഇതൊരിക്കലും ഇതിലേക്ക് മടങ്ങുകയില്ല എന്നുള്ള ദൃഢനിശ്ചയം പലരുടെ ഹൃദയങ്ങളിലുമില്ല. ഇതൊരു സീസണാണ്. ഈ സമയത്തൊക്കെ ആളുകൾ നന്മ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തൽക്കാലം ഞാനിത് നിർത്തിവെക്കാം, റമദാൻ കഴിഞ്ഞിട്ടാകട്ടെ ആ പാപങ്ങളിലേക്ക് മടങ്ങേണ്ടതുണ്ട് എന്ന് ചിന്തിക്കുന്ന അവന്റെ ഹൃദയം, അത് യഥാർത്ഥത്തിലുള്ള തൗബത്തുൻ നസൂഹ, ആത്മാർത്ഥമായ നിഷ്കളങ്കമായ തൗബ ചെയ്തവന്റെ ഹൃദയമല്ല സഹോദരങ്ങളെ. അവന്റെ പാപങ്ങൾ എങ്ങനെയാണ് അള്ളാഹു തആല പുറത്തു കൊടുക്കുക? അതുകൊണ്ട് അള്ളാഹു നമുക്ക് പുറത്തു തരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സഹോദരങ്ങൾ ആദ്യമായി ആലോചിച്ച് നോക്കുക, ഓരോരുത്തരും താൻ ജീവിതത്തിൽ ചെയ്തു പോയിട്ടുള്ള സകല പാപങ്ങളും ആത്മാർത്ഥമായി ഞാൻ തൗബ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ചെയ്യാതെ ഈ റമളാൻ കഴിഞ്ഞാൽ ആ പാപങ്ങളിലേക്ക് മടങ്ങാമെന്നുള്ള ചിന്തയോടുകൂടി കഴിഞ്ഞു പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ആയിക്കൂടാ. അങ്ങനെയെങ്കിൽ ഈ പറഞ്ഞ എതിരെ പ്രാർത്ഥിച്ച ആളുകളിൽ നമ്മൾ പെട്ടുപോകും. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ പരമാവധി നമ്മുടെ മനസ്സിൽ മുഴുവൻ തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കാനുള്ള നമ്മൾ ആ തൗബ നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ഇനി നോക്കൂ, ചെറുപാപങ്ങൾ അതല്ലാത്ത വൻപാപങ്ങളല്ലാത്ത മറ്റെല്ലാ പാപങ്ങളും അത് പുറത്തു തരാനുള്ള മാർഗങ്ങളാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റമളാനിന്റെ രാവും പകലും നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. പകലിതാ നോമ്പെടുക്കാൻ അവൻ കൽപ്പിച്ചിരിക്കുന്നു, രാത്രി ഇതാ റമളാനിന്റെ രാത്രിയിൽ അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായി നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾക്ക് ഖിയാമുല്ലൈലിന് പ്രത്യേകമായ പ്രതിഫലം അവന്റെ മുഴുവൻ പാപങ്ങൾ പുറത്തു തരും എന്നറിയിക്കുകയും ചെയ്തിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാമ റമദാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമദാൻ മാസത്തിൽ ഈമാനോടുകൂടി അള്ളാഹു ഇത് കൽപ്പിച്ചിട്ടുള്ളതാണെന്നുള്ള വിശ്വാസത്തോടുകൂടി, വഹ്തിസാബൻ ഇതിനെല്ലാം നാളെ അള്ളാഹു പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് എന്നുള്ള പ്രതിഫലേച്ഛയോടുകൂടി നോമ്പ് അനുഷ്ഠിച്ചാൽ, ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ കഴിഞ്ഞുപോയ മുഴുവൻ പാപങ്ങളും അള്ളാഹു തആല അവന് പുറത്തു തരും എന്നുള്ളതാണ്. തീർന്നില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, മൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരെങ്കിലും റമളാനിന്റെ രാത്രിയിൽ എഴുന്നേറ്റ് നിസ്കരിച്ചാൽ, ജമാഅത്തായിട്ടാകട്ടെ അല്ലാത്തതാകട്ടെ, അവൻ എഴുന്നേറ്റ് നിർബന്ധ നിസ്കാരങ്ങൾക്ക് പുറമെ ഖിയാമുല്ലൈൽ നിസ്കരിച്ചാൽ, തറാവീഹ് നിസ്കരിച്ചാൽ, അവന്റെ കഴിഞ്ഞുപോയിട്ടുള്ള മുഴുവൻ പാപങ്ങളും അള്ളാഹു സുബ്ഹാനഹു വതആല പുറത്തു തരുമെന്നാണ് അറിയിക്കുന്നത്. പക്ഷേ സഹോദരങ്ങളെ, എല്ലാ ആളുകൾക്കും ഈ പാപമോചനം ലഭിക്കുമോ? അങ്ങനെ വെറുതെ പകൽ പട്ടിണി കടന്ന് രാത്രി ഉറക്കമൊഴിച്ച് ഇങ്ങനെ മാത്രം ചെയ്താൽ നമുക്ക് പാപങ്ങൾ പുറത്തു തരുമോ? അവിടെയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അങ്ങനെ ലഭിക്കുന്നതല്ല ഇത്. നോമ്പെന്ന് പറഞ്ഞാൽ കേവലം ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കി നിർത്തുക, അത് മാറ്റി നിർത്തുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ മുൻഗാമികൾ പറഞ്ഞിട്ടുള്ളത്, ഇന്ന അഹ്വന ശൈഇ ഫിസ്സിയാം തർക്കു ത്വആം, ഏറ്റവും നോമ്പിൽ ഏറ്റവും എളുപ്പമുള്ള കാര്യമെന്ന് പറയുന്നത് ഭക്ഷണപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. അത് ഏറ്റവും നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മുടെ ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടായിരിക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഗൗരവത്തിൽ ശ്രദ്ധിക്കുക. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നിശ്ചയിച്ച നോമ്പുണ്ട്. ആ നോമ്പിന്റെ തുറനാള് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോൾ മാത്രമാണ് ആ ബോധ്യം നമുക്കുണ്ടാകണം. നമ്മുടെ കണ്ണിന് ചില നോമ്പുണ്ട്, നമ്മുടെ കൈകൾക്ക് ചില നോമ്പുണ്ട്, നമ്മുടെ വയറിന് ചില നോമ്പുണ്ട്, നമ്മുടെ മുഴുവൻ ആസ്വാദനങ്ങൾക്കും ചില നോമ്പുണ്ട്. അള്ളാഹു തആല ചിലതെല്ലാം പിടിച്ചു വെക്കാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്കതിനെ അഴിച്ചുവിടാൻ അനുവാദമില്ല. അതിനുള്ള തുറ, അതിനെല്ലാമുള്ള നിരുപാധികമായ ആസ്വാദനം നാളെ റബ്ബ് സുബ്ഹാനഹു വതആല നമ്മെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമ്പോൾ മാത്രമാണ് ആ ബോധ്യം നമുക്കുണ്ടാകണം. അങ്ങനെയുള്ള നോമ്പെടുക്കുന്നവർക്കാണ് അള്ളാഹു തആല നോമ്പ് സ്വീകരിക്കുകയുള്ളൂ. ഇനി ഖിയാമുല്ലൈലാകട്ടെ, സഹോദരങ്ങളെ, ആരെങ്കിലും കാണിക്കുന്നതിന് വേണ്ടിയാകാൻ പാടില്ല. ആളുകളെല്ലാം ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രയാസം വിചാരിച്ച് ബുദ്ധിമുട്ടി എങ്ങനെയെങ്കിലും ചെയ്തു കൂട്ടലല്ല, മറിച്ച് ഈ ചിന്ത അവരുണ്ടാകേണ്ടതുണ്ട്. ഞാൻ അരമണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ അള്ളാഹുവിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നിസ്കരിച്ചാൽ അള്ളാഹു സുബ്ഹാനഹു വതആല എന്റെ പാപങ്ങളൊക്കെ അത് മുഖേന പുറത്തു തരും എന്നുള്ള ചിന്ത അവൻ ഉണ്ടാകേണ്ടതുണ്ട്. അതല്ലാത്ത രൂപത്തിലുള്ള നോമ്പും അതല്ലാത്ത രൂപത്തിലുള്ള ഖിയാമുമാണ് നമ്മൾ നിർവഹിക്കുന്നതെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, മൻ ലം യദ ഖൗല സൂരി വൽ അമല ബി ഫലൈസ ലില്ലാഹി ഹാജതു ഫി അൻ യദ തആമഹു വശറാബ. ആരെങ്കിലും വ്യാജ വാക്കുകളും നാവുകൊണ്ടുണ്ടാക്കുന്ന മുഴുവൻ ഹറാമുകളും അതിൽ ഉൾപ്പെട്ടു, അതുപോലെ തന്നെ വ്യാജമായ പ്രവർത്തനങ്ങളും കൈകാലുകൾ കൊണ്ട് ചെയ്യുന്ന മുഴുവൻ ഹറാമുകളും അതിൽ ഉൾപ്പെട്ടു, അതൊന്നും ഉപേക്ഷിക്കാതെ ആരെങ്കിലും നോമ്പനുഷ്ഠിക്കുകയാണെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജതു നൈഫി അയ്യത തആമഹു വശറാബ, അവൻ ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നതിൽ അള്ളാഹുവിന് വലിയ ആവശ്യമൊന്നുമില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, മുഴുവൻ ഹറാമുകളിൽ നിന്നും നമ്മൾ സംരക്ഷിച്ച് നമ്മുടെ ശരീരാവയവങ്ങളെ നിർത്തേണ്ടതുണ്ട് എന്ന കാര്യം മനസ്സിലാക്കുക. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്ന വളരെയധികം ചിന്തനീയമായ മറ്റൊരു ഹദീസ്, റുബ്ബ സായിമിൻ ഹല്ലുഹു മിൻ സിയാമിഹി അൽജൂഉ വ റുബ്ബ ഖായിമിൻ ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ലാ സഹറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, റുബ്ബ സായിം, എത്ര എത്ര നോമ്പുകാരാണ്, ഹല്ലുഹു മിൻ സിയാമിഹി അൽജൂഉ, അവന് നോമ്പിൽ ആകെ കിട്ടിയിട്ടുള്ള ഓഹരി എന്ന് പറയുന്നത് വിശപ്പ് സഹിച്ചു എന്നുള്ളതാണ്. അത് മാത്രമേ അവൻ ലഭിച്ചിട്ടുള്ളൂ. നോമ്പുകാർക്ക് പ്രത്യേകമായി ഒരുക്കിയിട്ടുള്ള യാതൊരു പ്രതിഫലവും യാതൊരു അള്ളാഹു നൽകിയിട്ടുള്ള പ്രതിഫലങ്ങളും അവന് ലഭിച്ചിട്ടില്ല. വറുബ്ബ ഖായിമിൻ, അതുപോലെ എഴുന്നേറ്റ് നിസ്കരിക്കുന്ന, രാത്രി നിസ്കരിക്കുന്ന എത്ര എത്ര ആളുകൾ, ലൈസ ലഹു മിൻ ഖിയാമിഹി ഇല്ല സഹറു, അവന്റെ ആ രാത്രി നിസ്കാരത്തിൽ ഉറക്കമൊഴിഞ്ഞു എന്നല്ലാതെ മറ്റൊന്നും അവന് ലഭിച്ചിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ അറിയിക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നോമ്പിനെ അതിനെ എല്ലാവിധ തിന്മകളിൽ നിന്നും നമ്മൾ ശുദ്ധമാക്കിയിരിക്കേണ്ടതുണ്ട്. ഇതാ അബു ഹുറൈറയിൽ നിന്നും ഉദ്ധരിക്കുന്ന അബു ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെയും കൂടെയുള്ളവരുടെയും പ്രവൃത്തി, സഹാബത്തിന്റെ പ്രവൃത്തി ശേഷക്കാർ നമുക്ക് അറിയിച്ചു നൽകുകയാണ്. അന്ന അബാ ഹുറൈറ വ അസ്ഹാബഹു കാനു ഇദാ സാമു ഖഅദു ഫിൽ മസ്ജിദി വ ഖാലു നുതഹിറു സിയാമനാ. അബു ഹുറൈറയും കൂട്ടരും അവർ റമദാനിലാകട്ടെ മറ്റെല്ലാ സമയത്താകട്ടെ നോമ്പനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവർ മസ്ജിദിലിരിക്കുമായിരുന്നു. എന്നിട്ട് അവർ പറയും, നുതഹിറു സിയാമന, നമ്മൾ നമ്മുടെ നോമ്പിനെ ശുദ്ധീകരിക്കുകയാണ് എന്ന് പറയുമായിരുന്നു എന്നാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, സാധിക്കുന്ന എത്ര ഇബാദത്തുകളിൽ മുഴുകിയിരിക്കുക. നോമ്പെടുത്തു കഴിഞ്ഞാൽ അതിനുവേണ്ടി സമയം പാഴാക്കുന്നതിന് വേണ്ടി അങ്ങാടികളിലും മറ്റും ചെന്നുകൊണ്ട് നമ്മുടെ നോമ്പിങ്ങനെ മുറിച്ചു മുറിച്ചു മുറിച്ച് കളയുന്നത് നമ്മൾ ശ്രദ്ധിക്കുക. നമ്മൾ വലിയ പാത്രത്തിൽ വെള്ളം കോരിയിട്ട് പിന്നീട് അങ്ങോട്ട് എത്തുമ്പോഴേക്കും അതൊരൊട്ട പാത്രമാണ് എന്നാണ് ബോധ്യപ്പെട്ടതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ കോരിവെച്ച വെള്ളം ഒന്നും തന്നെ അതിൽ ബാക്കിയാവുകയില്ല. വരുന്ന വഴിയിലെല്ലാം തന്നെ അത് ഉറ്റി ഉറ്റി അങ്ങ് തീർന്നിട്ടുണ്ടാകും. അതുപോലെ ആകരുത് നമ്മുടെ ഇബാദത്തുകൾ. നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് രാവിലെ എഴുന്നേറ്റ് അത്താഴം കഴിച്ച് അങ്ങനെ നോമ്പാരംഭിച്ച് മഗ്രിബിനെ മഗ്രിബോടുകൂടി നോമ്പ് തുറന്ന് വീണ്ടും ഇബാദത്തുകളിൽ മുഴുകി ഖിയാമുല്ലൈലുകൾ നിസ്കരിച്ചു, തറാവീഹുകൾ നിസ്കരിച്ചു, പക്ഷേ ആ നോമ്പിന്റെ ദിനരാത്രങ്ങളിൽ ആ നോമ്പിനെ നിഷ്ഫലമാക്കി കളയുന്ന, അതിന്റെ പ്രതിഫലം കുറച്ചു കളയുന്ന പ്രവർത്തനങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ടും നമ്മുടെ കാതുകൊണ്ടും നമ്മുടെ നാവുകൾ കൊണ്ടും ചെയ്യുകയാണെങ്കിൽ സഹോദരങ്ങളെ, അത് നമുക്ക് വലിയ നഷ്ടമായി തീരും എന്ന കാര്യം മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ സ്വീകരിക്കുന്ന രൂപത്തിലുള്ള ഇബാദത്തുകൾ ഈ നോമ്പിന്റെ രാവും പകലും ചെയ്യാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹ ലീ വലകും വലി ജമീഇൽ മുസ്ലിമീന മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وصحبه وسلم. സഹോദരങ്ങളെ, നോമ്പിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ശ്രേഷ്ഠതയേറിയ ഇബാദത്തുകൾ ചെയ്യാൻ നമുക്ക് നിശ്ചയിച്ചു തന്നിട്ടുണ്ട്. റമളാനിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ചെയ്തിരുന്ന ഇബാദത്തുകളിൽ പ്രധാനപ്പെട്ട രണ്ടെണ്ണം, ഒന്ന് ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യുക എന്നുള്ളതാണ്. രണ്ടാമത്തേത് ധാരാളമായി പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുക, സദഖ കൊടുക്കുക എന്നുള്ളതാണ് റമദാനിൽ ചെയ്യേണ്ടതായ ഏറ്റവും പ്രതിഫലാർഹമായ രണ്ട് കാര്യങ്ങളാണിവ. അല്ലാഹു സുബ്ഹാനഹു വ തആല റമദാനിന്റെ പ്രത്യേകതയായിക്കൊണ്ട് തന്നെ പറഞ്ഞിട്ടുള്ളത് അതിൽ ഖുർആൻ ഇറക്കി എന്നുള്ളതാണ്. അല്ലാഹു തആല സൂറത്തുൽ ബഖറയിൽ പറഞ്ഞു, ഷഹ്റു റമദാൻ അല്ലദി ഉൻസില ഫീഹിൽ ഖുർആൻ, റമദാൻ മാസം, ആ മാസത്തിലാണ് ഖുർആനിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയിട്ടുള്ളത് എന്നാണ്. ലൗഹുൽ മഹ്ഫൂദിൽ നിന്നും ഒന്നാം ആകാശത്തേക്ക് റമളാനിന്റെ ആ ലൈലത്തുൽ ഖദറിലാണ് അല്ലാഹു തആല ഖുർആൻ ഇറക്കിയിട്ടുള്ളത് എന്നാണ്. ചില ഹദീസുകളിൽ കാണാം അല്ലാഹു ഇറക്കിയിട്ടുള്ള മുഴുവൻ ഗ്രന്ഥങ്ങളും അത് റമളാൻ മാസത്തിലായിരുന്നു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ആ മാസത്തിൽ ആ മാസത്തെ ആദരിച്ചുകൊണ്ട് അല്ലാഹുവിൽ നിന്നുള്ള പ്രതിഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ധാരാളം ഖുർആൻ പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുറിച്ച് സഹാബത്ത് അറിയിച്ചു തരികയാണ്, കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദന്നാസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉദാരനായിരുന്നു. وكان اجود ما يكون في رمضان حين يلقاه جبريل. അവിടുന്ന് അത്യുദാരനായി മാറിയത്, ഏറ്റവും നല്ല രീതിയിൽ ഉദാരനായിട്ടുള്ളത് റമളാനിൽ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമെ കണ്ടുമുട്ടുമ്പോഴായിരുന്നു. വകാന ജിബ്രീൽ അലൈഹി സ്വലാം യൽഖാഹു ഫി കുല്ലി ലൈലത്തിൻ മിൻ റമളാൻ, റമളാനിൽ എല്ലാ രാത്രിയിലും ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വരാറുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് അവർ ചെയ്യുന്നത്? ഫയുദാരിസുഹു അൽ ഖുർആൻ, ഖുർആൻ മനഃപ്പാഠമാക്കിയതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ജിബ്രീൽ ഓതി കേൾക്കുകയാണ്. ഖുർആനിന്റെ പഠനം, ഖുർആനിന്റെ പഠനം, അതിന്റെ പാരായണം അത് നിർവഹിക്കുകയാണ്. ഫല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്വദു ബിൽ ഖൈരി മിന റീഹിൽ മുർസല, അതുപോലെ തന്നെ വീശിയടിക്കുന്ന കാറ്റിനെക്കാളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിൽ ഔദാര്യനായിരുന്നു, ദാനശീലനായിരുന്നു എന്ന് സഹാബത്ത് അറിയിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഖുർആൻ പാരായണം ചെയ്യാൻ പ്രത്യേകം സമയം കിട്ടേണ്ടതുണ്ട്. എല്ലാ തിരക്കുകളും കഴിഞ്ഞിട്ട് അവസാനം കുറച്ചു നേരം ഒന്നോ രണ്ടോ പേജുകൾ മാത്രം ഓതി തീർക്കുന്ന ഒരു ശീലമുണ്ടല്ലോ സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ അങ്ങനെയാണ് നമ്മുടെ ശീലമുണ്ട് ശീലമെങ്കിൽ റമദാനിനെ അനാദരിക്കുന്നതിന് തുല്യമാണിത്. അങ്ങനെ നമ്മൾ ആയിക്കൂടാ, സാധിക്കുന്ന എത്ര നമ്മൾ പാരായണം ചെയ്യണം. ഏറ്റവും കുറഞ്ഞത് പണ്ഡിതന്മാർ പറയുന്നു, ഒരു ഖത്മെങ്കിലും ഒരു തവണയെങ്കിലും ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്യാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് സഹോദരങ്ങളെ. അതിന്റെ പ്രതിഫലങ്ങളെ കുറിച്ച് അറിയുന്ന ആളുകൾക്ക് ഒന്നല്ല, അവന് പത്ത് ഖത്മ ചേർത്താലും അവൻ അതിനോടുള്ള ആഗ്രഹം അത് കുറഞ്ഞു പോവുകയില്ല. കാരണം സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചത്, മൻ ഖറഅ ഹർഫൻ മിൻ കിതാബില്ലാ ഫലഹു ബിഹി ഹസന, ആരെങ്കിലും അല്ലാഹുവിന്റെ കിതാബിൽ നിന്നും ഒരു ഹർഫ് പാരായണം ചെയ്താൽ, ഒരു തവണ മുഴുവനായി ഖത്മ തീർത്താലെന്നല്ല, ഒരു ജുസ് ഓതിയാലെന്നല്ല, ഒരു പേജ് ഓതിയാലെന്നല്ല, ഒരായത്ത് ഓതിയാലെന്നല്ല, ഒരു ഹർഫാണ് അവന്റെ പാരായണത്തിൽ വന്നതെങ്കിൽ അതിനുള്ള പ്രതിഫലം, ഫലഹു ബിഹി ഹസന, അതിനൊരു പ്രതിഫലം തന്നെയുണ്ട്. എത്രയാണ് പ്രതിഫലം? വൽ ഹസനത്തു ബിഅശ്രി അംസാലിഹ, ഒരൊറ്റ പ്രതിഫലമല്ല, ഒരു പ്രതിഫലം എന്ന് പറഞ്ഞാൽ പത്തിരട്ടിയാണ് അല്ലാഹു തആല ഏറ്റവും കുറഞ്ഞത് നൽകുന്നത്. ലാ ഖൂലു അലിഫ് ലാം മീം ഹർഫുൻ, അലിഫ് ലാം മീം എന്ന് നമ്മൾ പാരായണം ചെയ്യാറുണ്ടല്ലോ സൂറത്തുൽ ബഖറയിലും അതല്ലാത്ത മറ്റു സൂറത്തുകളിലും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു, അതൊരൊറ്റ ഹർഫാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ടതില്ല. വലാക്കിൻ അലിഫുൻ ഹർഫ് വലാമുൻ ഹർഫ് വമീമുൻ ഹർഫ്, അലിഫ് ഒരു ഹർഫാൻ, ലാം ഒരു ഹർഫാൻ, മീം ഒരു ഹർഫാൻ. അലിഫ് ലാം മീം എന്ന് ഓതുന്ന ഒരാൾക്ക് 30 കൂലിയാണ് ലഭിക്കുന്നത്, ഒരു ഹർഫിന് 10 സഹോദരങ്ങളെ. ഒരു പേജിൽ ഇങ്ങനെയുള്ള എത്ര ഹർഫുകൾ ഉണ്ടാകും, എത്ര ഹർഫുകൾ ഒരു പേജിലുണ്ട്. ഓരോന്നിനും പത്തിരട്ടി പ്രതിഫലമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ നൽകാനിരിക്കുന്നത്. നമുക്ക് ആരെങ്കിലും ദുനിയാവിൽ ഒരു 10 രൂപ തരുമെന്ന് പറഞ്ഞാൽ, ഒരു പേജിനെങ്കിലും 10 രൂപ തരുമെന്ന് പറഞ്ഞാൽ എത്രയാളുകൾ ഓതാനിരിക്കും? എത്രയാൾ ഓതും? 10 രൂപയാണ് കിട്ടുന്നത്. അള്ളാഹുവിന്റെ അടുക്കൽ കിട്ടുന്ന 10 സഹോദരങ്ങളെ ഇവിടെയുള്ള 10 പോലെയാണ്? ഒരിക്കലുമല്ല. സ്വർഗത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കുള്ള പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് ആ ചിന്തയിൽ ധാരാളം ധാരാളമായി പാരായണം ചെയ്യുക. എപ്പോഴെല്ലാമാണ് ഒഴിവു സമയം കിട്ടുന്നത് പാഴാക്കി കളയരുത്. ഇന്ന് വ്യത്യസ്ത രൂപങ്ങളിലുള്ള ഉപകരണങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമ്മുടെ കയ്യിൽ മുസ്ഹഫുകൾ ഇല്ല എന്ന് കരുതുക. നമ്മൾ യാത്രയിലാകട്ടെ, നമ്മുടെ ഖുർആൻ അത് നമുക്ക് മൊബൈലിൽ നിന്നും നോക്കിയോതാമല്ലോ, നമ്മുടെ ഹിഫുകളിൽ നിന്നും കാണാപ്പാടം പഠിച്ചതിൽ നിന്നും നോക്കിയോതാമല്ലോ, ചെറിയ ചെറിയ സൂറത്തുകളെങ്കിലും നമ്മൾക്ക് പോക്കും വരവിലുമൊക്കെ ഓതാമല്ലോ. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഒഴിവ് കിട്ടുന്ന സമയത്താകട്ടെ അല്ലാത്ത സമയത്താകട്ടെ ധാരാളമായി ഖുർആൻ പാരായണം ചെയ്യാൻ ഈ മാസം പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ സദഖയുടെ കാര്യം, ദാനധർമ്മങ്ങളുടെ കാര്യം നമുക്ക് സാധിക്കുന്ന എത്ര കൊടുക്കുക. നമ്മളൊക്കെ പലപ്പോഴും ചിന്തിക്കും, ആ ദാനധർമ്മങ്ങളൊക്കെ പറയുമ്പോൾ അത് നാട്ടിലുള്ള വലിയൊരു പ്രമാണിയല്ലേ അത് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ലക്ഷങ്ങൾ സമ്പാദിച്ച കോടിപതിയായ ആളുകളൊക്കെ അല്ലേ അതൊക്കെ കൊടുക്കേണ്ടത്. ഒരിക്കലും അങ്ങനെ ധരിക്കരുത് സഹോദരങ്ങളെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ കൊടുക്കുന്ന നോട്ടുകെട്ടിന്റെ അടിസ്ഥാനത്തിലല്ല, നമ്മൾ കൊടുക്കുന്ന ദിർഹമുകളുടെയോ ദീനാറുകളുടെയോ എണ്ണപ്പരിപ്പത്തിന്റെ അടിസ്ഥാനത്തിലല്ല പ്രതിഫലം നിശ്ചയിക്കുന്നത്. നമ്മുടെ ഹൃദയത്തിൽ അല്ലാഹു തആലയുടെ മാർഗത്തിൽ കൊടുക്കാനുള്ള ആ ത്വര എത്രയുണ്ട്, അതിനുള്ള ആവേശം എത്രയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊരു ഹദീസിൽ പറയുന്നു, സബഖ ദിർഹമുൻ മിഅത അൽഫ് ദിർഹം, ഒരൊറ്റ ദിർഹം 100 ഒരു ലക്ഷം ദിർഹത്തിന് മുൻകടന്നിരിക്കുന്നു, ഒരൊറ്റ ദിർഹം 100,000 ദിർഹമിനെ മുൻകടന്നിരിക്കുന്നു എന്നാണ് പറഞ്ഞത്. സഹാബത്ത് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലേ അതെങ്ങനെ? ഒരാൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ 1 ദിർഹമാണ് കൊടുത്തത്, മറ്റൊരാൾ 1,000,000 ദിർഹം കൊടുത്തിരിക്കുന്നു, 1,000,000 ദിർഹം കൊടുത്തവനേക്കാളും ഇവനാണ് മുൻപിലെത്തിയത് എന്നാണ് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു കൊടുത്തു, ഈ 1,000,000 ദിർഹമുള്ള വ്യക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ കയ്യിൽ ധാരാളമുണ്ട്, ധാരാളക്കണക്കിന് പണമുണ്ട്, ആ പണത്തിൽ നിന്ന് 1,000,000 അയാൾക്ക് കൊടുത്തത്, അതൊന്നും തന്നെ അയാളെ ബാധിച്ചിട്ടില്ല. എന്നാൽ ഈ സാധു, 1 ദിർഹം കൊടുത്ത സാധു, അയാളുടെ കയ്യിൽ ആകെ 2 ദിർഹമേ ഉള്ളൂ. ആ 2 ദിർഹത്തിലാണ് 1 ദിർഹം എടുത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുത്തത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങൾ, അള്ളാഹു നമുക്ക് എത്രയാണ് നൽകിയത് അതിൽ നിന്നും നമുക്ക് സാധിക്കുന്ന അത്ര കൊടുക്കുക, അല്ലാതെ നമ്മുടെ നോട്ടുകെട്ട് എത്രയാണെന്നല്ല അള്ളാഹു താല പരിശോധിക്കുന്നത്. കാരണം നൽകിയവൻ അള്ളാഹുവാണ്, കുറഞ്ഞവന് കുറഞ്ഞ അളവിൽ നൽകിയതും അള്ളാഹുവാണ്, കൂടിയവന് കൂടിയ അളവിൽ നൽകിയതും അള്ളാഹുവാണ്. അതിലെത്ര നിനക്ക് കൊടുക്കാൻ സാധിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ? അള്ളാഹു നമ്മെ പരീക്ഷിക്കുകയാണ്. റമദാനിന്റെ ദിനരാത്രങ്ങളിൽ ഖുർആൻ പാരായണത്തോടൊപ്പം സദഖകൾ കൂടി വർദ്ധിപ്പിക്കാൻ, അതുപോലെയുള്ള മറ്റ് അമലുകൾ കൂടി വർദ്ധിപ്പിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ ദുനൂബന കുല്ലഹ ദിഖഹ വ ജില്ലഹ സിർഹ വ അലാനിയതഹ സഗീറഹ വ കബീറഹ യാ അർഹമർ റാഹിമീൻ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ وأذل الشرك والمشركين ودمر أعداءك أعداء الدين. اللهم اغفر لنا اللهم اغفر لنا ولوالدينا ولجميع المسلمين من كل ذنب. اللهم اغفر للمؤمنين والمؤمنات. اللهم اغفر لنا ذنوبنا كلها. اللهم آت نفوسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها. اللهم إنا نعوذ بك من علم لا ينفع ومن قلب لا يخشع ومن نفس لا تشبع ومن دعوة لا يستجاب لها. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم إنا نسألك الهدى والتقى والعفاف والغنى. اللهم طهر قلوبنا واغفر ذنوبنا وحصن فروجنا يا أرحم الراحمين. اللهم طهر قلوبنا واغفر ذنوبنا وحصن فروجنا يا أرحم الراحمين. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم أجرنا من النار. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إليها من قول أو عمل. اللهم إنا نسألك الجنة وما قرب إلينا من قول أو عمل. اللهم يا مقلب القلوب ثبت قلوبنا على دينك, ويا مصرف القلوب صرف قلوبنا على طاعتك. ربنا تقبل منا إنك أنت السميع العليم, وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. والله تعالى أعلم, وصلى الله على نبينا محمد وعلى آله وصحبه وسلم.